വെറുക്കപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിത ഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം നിർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഫോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഫോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. ഫോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും. അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു. അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. ഫോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഫോഷന്റെ വാക്കു ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട്. മിഥ്യാഭിമാനം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്. അജ്ഞന്റെ അതരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അപമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിലധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം ഫോഷത്വം മറച്ചു വയ്ക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തേക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘന ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകിയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഫോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഫോഷനവ പുച്ഛിച്ച് പുറന്തള്ളും. ഫോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഫോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങു പോലെയുമാണ്. ഫോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പൂഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. ഫോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാര ശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽകൾ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഫോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. എന്റെ പിതാവിൻ ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഫോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശപഥമുണ്ട്. യാക്കോവിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദന ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാപ്പോവും മതിരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു, ആരാണ് എന്നെ കാണുക. ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം, അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവനെ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവൻ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായു തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന്റെ സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവ് മരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെ സുഗന്ധം തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരികം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി വഴുക്കും പോലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യനവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴമളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. യോഗ്യമാണെന്നോ ബാറിക്കുമോ?
ിരിക്കുന്ന ബലവാനായ ദേവസംബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്തോത്രാദരത്തിന്റെ ആഭിമുഖ്യത്തിൽ മിഷനാഴ്ചൂർ നടത്തി വരുന്ന അനഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി ദൈവശബ്ദം കേൾക്കുവാനും അല്പസമയം ശാന്തമായി ദൈവസന്നിധിയിൽ ധ്യാനിപ്പാനും നമ്മുടെ ഹൃദയങ്ങളെ പങ്കുവെക്കുവാനും ദൈവം ഒരുക്കിത്തന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഈ ശ്രേഷ്ഠമായ നിമിഷം ദാനം തന്ന ദൈവത്തെ ഹൃദയപൂർവ്വം സ്വയം സമർപ്പിക്കുവാൻ തക്കോണം ഇടയാവുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ അരിയ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, വന്നി മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയ ഐസക്കച്ചൻ, പ്രിയപ്പെട്ട കുര്യാക്കോസച്ചൻ, മറ്റ് ഏതെങ്കിലും വൈദികരെ ഉണ്ടെങ്കിൽ അവരെയൊക്കെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഭൂഷണിൽ നിന്ന് ഡാറസിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്ന് വിശുദ്ധ കുർബാന ഉള്ളത് കൊണ്ട് വഴിയുടെ ഒരു സൈഡിലിരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടികളുടെ ബഹളവും അത് എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങൾ സൗണ്ടുകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സാദരം ക്ഷമിക്കുക. ഈ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഗീതം പള്ളിയിൽ കൂടിയിരിക്കുന്ന മാമലത്തിന്റെ നേതൃത്വത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ അത് ആലപിക്കുന്നതാണ്. ശുശ്രൂഷയിൽ എല്ലാവരും ഭക്തിയോടുകൂടി സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യണം.
അറിയാവുന്ന എന്റെ ഒരു പഴയ പാട്ട്, സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം. സുവിശേഷ ഗീതത്തിലെ 89-ാമത്തെ ഗീതം എല്ലാവർക്കും അറിയാവുന്ന
യാഹെന്ന ദൈവമെൻ ഇടയനാഹോ ഭയവുമില്ല പുന്നരേ തന്റെ ശ്രീലാലകാശു ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ആദ്യ നമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കണ്ണി ചെയ്യണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം
എന്റെ കർത്താവേ
നിന്നിൽ ആശ്രയിക്കുവാനും നിന്നിൽ അഭയം പ്രാപിക്കുവാനും നിന്നെ വിളിക്കുവാനും ഞങ്ങളുടെ രക്തങ്ങൾക്ക് വൈദ്യവും എന്റെ കുറ്റങ്ങൾക്ക് പാപപരിഹാരവും നിന്നോട് യാചിപ്പാറി നിങ്ങളെ യോഗ്യരാക്കേണ്ടവേ ഞങ്ങളുടെ കർത്താവേ നിന്റെ കൽപ്പനകളെ ആചരിക്കുവാനും ഞങ്ങൾ കൊള്ളപ്പെടുവാനും നിന്റെ ദൈവിൽ ആശ്രയിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കേണ്ടവേ ഞങ്ങളുടെ കർത്താവിയ ലോകത്തിനുള്ളതായും സകല മനുഷ്യരും ഇവിടെ സാധിക്കുവാനും ആ ലോകത്തിൽ സന്തോഷം കിട്ട മണവറയിൽമാരുടെ കടപ്പെട്ടിപ്രാർത്ഥനകൾക്കും നിയമപ്രാർത്ഥനകൾക്കും പുറമെ സ്വർഗീയമായ ദോഷങ്ങൾ ആകുവാൻ തക്കവണ്ണം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള ആയുഷം ആരോഗ്യവും ബലവും ഞങ്ങൾക്ക് നൽകേണ്ടവേ. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവരെ നിന്റെ വലത്തുദൃഷ്ടിയെ ഞങ്ങളുടെ മേൽ ആവശ്യപ്പിക്കേണ്ടവേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമായ ദൈവമേ നീ ഞങ്ങളോട് ദീർഘക്ഷമയായിരിക്കേണ്ടവേ. സമുദ്രത്തിലെ ഓളങ്ങളെ അടക്കുന്നവനെ കലങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ അടക്കേണ്ടവേ. മനോവേദനയിലിരിക്കുന്നവരെ ചേർത്തുകൊള്ളുന്നവനെ ഞങ്ങളുടെ ആത്മാവിനെ നിങ്ങളിലേക്ക് ചേർക്കേണ്ടവേ. കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനെ ഞങ്ങളുടെ കുറ്റങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കേണ്ടവേ. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം നീ ശ്രവിക്കേണ്ടവേ. വാങ്ങിപ്പോൾ വരെയും ഞങ്ങളുടെ പ്രദേശത്തിൽ ആശ്വസിക്കേണ്ടവേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായി
സ്നേഹമുള്ള മാതാപിതാക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയില് പങ്കുചേരുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപകളും നമുക്ക് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ യോഗത്തിലെ ഈ കൂട്ടായ്മയിൽ നമുക്ക് സംബന്ധിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് സഭയുടെ കാനൂനിക ക്രമീകരണ പ്രകാരം സഭ മുഴുവനായി നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാള് നാളെയാണെങ്കിൽ തന്നെ ഇന്ന് വൈകിട്ട് നാളെയുമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. നമ്മുടെ തമ്പുരാന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട പ്രാധാന്യം അറിയിക്കുന്ന സംഭവങ്ങളിലൊന്നാണ് സ്വർഗാരോഹണ ശുശ്രൂഷ. ഈ ലോകത്തിലെ തന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ച് പിതാവാം ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലേക്ക് തന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്ന വലിയ ഒരു ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുക ഈ പെരുന്നാളിൽ കൂടി. എല്ലാ നമ്മുടെ കർത്താവിന്റെ എല്ലാ ശുശ്രൂഷകളെയും പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തന്റെ ശിഷ്യന്മാരെ. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു, നമ്മുടെ കർത്താവ് പുനരുത്ഥാനത്തിന് ശേഷം ഏതാണ്ട് 40 ദിനത്തോളം തന്റെ ശിഷ്യ സമൂഹങ്ങൾക്ക് പ്രത്യക്ഷമാവുകയും അവരെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ധൈര്യത്തിൽ ഉറപ്പിക്കുകയും തന്റെ പുനരുദ്ധാരണത്തിന്റെ യാഥാർത്ഥ്യം അവരുടെ ഹൃദയങ്ങളിലൊക്കെ അവരുടെയും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആ പുനരുദ്ധാരണത്തിന്റെ യാഥാർത്ഥ്യം ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് താൻ യാത്രയാകുന്ന താൽക്കാലികമായ യാത്രയാകുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പക്ഷെ അങ്ങനെ യാത്രയാകുമെങ്കിലും അവരോട് കർത്താവ് പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്. ഒരുപക്ഷെ ആ ഒരു വാഗ്ദാനമാ ഇന്ന് നമുക്കൊക്കെ ആ ദൈവസ്ഥാന ക്രിസ്തുവിന്റെ സാന്നിധ്യ ബോധം അനുഭവിച്ചറിയുവാൻ നമ്മൾ ഇടയാക്കി തീർക്കുന്നത്. അവരോട് പറഞ്ഞൊരു വാക്കാണ്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. വാസ്തവത്തിൽ ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമുക്ക് നൽകുന്ന പ്രതീക്ഷ, പ്രത്യാശ എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. ഈ പ്രസംഗം, ഈ സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഈ ലോകം ഒക്കെ നിലനിൽക്കുന്നത് ക്രിസ്തു വാഗ്ദത്തം നൽകിയ ക്രിസ്തുവിന്റെ ഒരു ഒറ്റ വാക്കിലാണ്. നൂറ്റാണ്ടുകൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ ഈ ലോകത്ത് നിന്ന് ശരീരം കൊണ്ട് മനുഷ്യാവതാര പ്രവർത്തനം പൂർത്തീകരിച്ച് യാത്രയായെങ്കിലും ഇന്നും വിശ്വസിക്കുന്ന, നിലവിളിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ അവൻ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാനും നിങ്ങളും ഒക്കെ ഞാൻ യാത്ര ചെയ്യുന്നു, വഴിയിൽ യാത്രയുടെ മധ്യയെ ഇറങ്ങി ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവാശ്രയ ബോധം ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രയാസം ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ, നൊമ്പരങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ, ആരും സഹായിക്കാനില്ലാത്ത നിമിഷങ്ങളിൽ, ശക്തമായ രോഗം ബാധിക്കുന്ന നിമിഷങ്ങളിൽ, മറ്റുള്ളവർ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ അവിടെ നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് യേശു എന്ന് വിളിക്കുമ്പോൾ ആരും തരാത്ത ഒരു സാന്ത്വനം, ഒരു സമാധാനിപ്പിക്കല്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ വാക്ക് അത് മൂല്യമുള്ളതായിട്ട് അർത്ഥവത്തായിത്തീരുന്നത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ആ ഒരു ആരോഗ്യ ബോധം അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിലൊക്കെ ആ ഭാഗ്യം നിലനിൽക്കുവാനും നാം ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുവോ അവിടെയൊക്കെ ആ അരുമനാഥന്റെ സജീവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ആ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ള തുറന്നുള്ള 10 ദിവസങ്ങളിൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലാണ്, പെന്തിക്കോസ്തിനുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലാണ് യെരുശലേമിലെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി ക്രിസ്തു നിയോഗിച്ച പ്രകാരം, പകർന്നു കൊടുത്ത അറിവിൽ പ്രകാരം കാത്തിരുന്ന് പരിശുദ്ധാത്മ നിയോഗങ്ങളെ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ആ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ആത്മീക നൽവരങ്ങൾ കൊണ്ട് നിറയാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വലിയ കുര്യാക്കോസിന്. ഒരുപക്ഷെ 2-3 ആഴ്ച മുമ്പ് അച്ഛന് ഈ ശുശ്രൂഷയില് അനുഗ്രഹിതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി. വാസ്തവത്തിൽ ഇന്ന് നാളത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുമ്പോൾ അച്ഛനും എന്റെ കൂടെയുണ്ട്, ഞാൻ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ യാത്രയുടെ മധ്യയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഒരു പക്ഷേ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും മറ്റ് ശബ്ദം പ്രയാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ക്ഷമിക്കണം. കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിക്കുന്നു. അച്ഛൻ നരണ ഭദ്രാശ്രമത്തിലെ വൈദികനാണ്, നരണപ്പള്ളി ഇടവകാംഗമാണ്, തിരുവല്ലക്കടുത്ത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെന്റ് ജോർജ് പള്ളി ഇന്ദുകാരിയായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന് കർത്താനുഭാവത്തോടനുബന്ധിച്ച് ഒരു പള്ളിയിൽ പ്രത്യേക ക്ഷണം അനുസരിച്ച് ക്ഷീണിച്ചനുസരിച്ച് അച്ഛന് നേതൃത്വങ്ങൾ കൊണ്ട കോണം അമേരിക്കയിൽ കടന്നു വന്നതാണ്. നിങ്ങളെല്ലാ പേരും പ്രിയപ്പെട്ട അച്ഛനെ വീണ്ടും ഒരിക്കൽ കൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഋതുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം പാടും, അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം.
ഋതുവിശേഷ ഗീതങ്ങളിലെ 109-ാമത്തെ ഗീതം, 109-ാമത്തെ ഗീതം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ, ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം സ്തുതിച്ചിടും പൊന്നു നാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. ഏറ്റവും ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, മാമനച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഈ ശുശ്രൂഷയിൽ വിവിധയിടങ്ങളിലൊക്കെ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൻപ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏവർക്കും ക്രിസ്തുവേശുവിന്റെ തന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഭാഗമാകുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രണ്ടു മൂന്നാഴ്ചകൾക്ക് മുൻപ് നിങ്ങളോടൊപ്പം ദൈവ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം സാധിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വഴിയാത്രയിൽ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്നവരോടൊക്കെ ചേർന്ന് നിന്ന് ദൈവവചനത്തെ അല്പസമയം ധ്യാനിപ്പാൻ അവസരമൊരുക്കുന്ന മഹാകാരുണ്യവാനായ ദൈവത്തെ നമിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചല്ലോ, നാം ശ്രേഷ്ഠമായ ഒരു പെരുന്നാളിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം മുതൽ വളരെ പ്രാർത്ഥനാപൂർവം ആ പെരുന്നാൾ ആചരിക്കാൻ പോകുകയാണ് കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ. ഇതിനുശേഷം വരുന്ന 10 ദിവസം വളരെ ഒരുക്കത്തോടും ആത്മസമർപ്പണത്തോടും കൂടി പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ദിവസങ്ങൾ സഭയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട നിമിഷങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ വലിയവനായ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ആത്മസമർപ്പണത്തോടെ ധ്യാനിക്കാനും ആ വലിയ മർമ്മങ്ങളെ തിരിച്ചറിയുവാനുമുള്ള നിമിഷങ്ങളായി ഈ ദിവസങ്ങളെയൊക്കെ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് ആത്മസമർപ്പണത്തോടെ ആയിരിക്കാം. ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കുരിശിനെ സംബന്ധിച്ചാണ്. കുരിശിനെ കുറിച്ച് നാം ഏറെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതീകമാണ് കുരിശ് എന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:21 അല്പസമയം ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവ കൃപയിൽ ഹരണപ്പെടുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ട പുസ്തകമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. മർക്കോസ് സുവിശേഷകൻ സുവിശേഷം എഴുതുമ്പോൾ അന്ന് കർത്താവിന്റെ ക്രൂശ് ചുമന്ന വ്യക്തിയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത് നാം വായിക്കുന്നു. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:21 അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. സുവിശേഷകൻ ഈ സുവിശേഷം എഴുതുമ്പോൾ അന്ന് കുറേനക്കാരനായ ഷീമോനെ പരിചയപ്പെടുത്തുന്നത് മക്കളുടെ പേരിലാണ്. അലക്സാണ്ടറും രൂഫോസും കുറേനക്കാരനായ ഷീമോന്റെ മക്കൾ. സഭയുടെ പിതാക്കന്മാരായി സേവനമനുഷ്ഠിക്കുന്ന ഈ പിതാക്കന്മാർ ഈ മക്കളെ എടുത്തു പറഞ്ഞാണ് ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ഷീമോനെ കുറിച്ച് അവിടെ പ്രത്യേകമായി പ്രതിപാദിക്കുന്നത്. ക്രൂശാരോഹണത്തെ കുറിച്ച് നാം ഏറെ പഠിച്ചിട്ടുണ്ട്. അത് വളരെ നിന്ദ്യമായ ഒരു മരണക്രമമാണ് എന്ന് നമുക്കറിയാം. ആ കർത്താവിന്റെ ക്രൂശ് വഹിച്ചത് കുറേനക്കാരനായ ഷീമോനെ കുറിച്ച് പറയുമ്പോൾ ഷീമോന്റെ പ്രത്യേകതകൾ എന്തായിരുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. രഹൂദനെ സംബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നാലും പ്രധാന പെരുന്നാളുകളിലെല്ലാം യെരുശലേമിൽ കൂടുന്ന പതിവ് അവർക്ക് ഉണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഷീമോനും പെസഹ പെരുന്നാളിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വന്ന ഭക്തനായ ഒരു മനുഷ്യനാണ് എന്ന് നാം ഈ കുറേനക്കാരനായ ഷീമോന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ നാഥൻ കർത്താവിന്റെ ക്രൂശ് വഹിപ്പാൻ ആഗ്രഹിച്ച് നിർബന്ധിച്ചവിടെ പിടിച്ചേൽപ്പിച്ചു എന്ന് നാം വായിക്കുമ്പോഴും കുരനക്കാരനായ ശീമോൻ കുരിശു വഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ചില മാറ്റങ്ങൾ, തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, ക്രിസ്തുവിന്റെ സുവിശേഷകരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ ക്രൂശ് വഹിച്ചതുകൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സാധിച്ചു എന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് കുരിശ് നിന്ദയുടെയും ദുഷിയുടെയും പരിഹാസത്തിന്റെയും ചിഹ്നമായിരുന്നു എങ്കിൽ ഈ ക്രൂശ് എന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഈ ക്രൂശ് നമ്മുടെ ആരാധനയിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. നമ്മുടെ ആരാധനയുടെ കേന്ദ്രം എന്ന് കുരിശാണ് എന്ന് നമുക്കറിയാം. നിർബന്ധമായും ഒരു കുരിശ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രത്തിൽ എപ്പോഴും സജീവമായി ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. പ്രത്യേകിച്ച് അത് ആൾരൂപമില്ലാത്ത കുരിശാണ് നാം ആരാധനയിൽ ഉപയോഗിക്കാറുള്ളത്. ആൾരൂപമില്ലാത്ത കുരിശ് എന്തിനാണ് നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്നത്? പാശ്ചാത്യ സഭകൾ യേശുവിന്റെ ക്രൂശാരോഹണത്തിനും പീഡാനുഭവത്തിനും വളരെ പ്രാധാന്യം നൽകുമ്പോൾ പൗരസ്ത്യ സഭ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് വളരെയധികം പ്രാധാന്യം നൽകുന്നത്. യേശുവിന്റെ ജീവിതം ക്രൂശ് കൊണ്ട് അവസാനിക്കുന്നില്ല. ക്രൂശ് കൊണ്ട് അവസാനിച്ചു എന്ന് ഒരു കാലത്ത് ചിന്തിച്ചു. എന്നാൽ പൗരസ്ത്യ സഭ വിശ്വസിക്കുന്നു മരണം കൊണ്ട് തീർന്നതല്ല ക്രിസ്തുവിന്റെ ജീവിതം. മരണത്തെ തോൽപ്പിച്ച്, സാത്താനെ തോൽപ്പിച്ച് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ആ വലിയ സജീവ സാന്നിധ്യത്തിലാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രത്തിൽ നാം പ്ലെയിൻ കുരിശ് കേന്ദ്ര ബിന്ദുവായി ഉപയോഗിക്കാറുള്ളത്. മിഷണറിമാരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ സ്പാനിഷ് മിഷണറിമാര് ഒരിക്കൽ രേഖപ്പെടുത്തുകയുണ്ടായി. നമ്മുടെയൊക്കെ വീടുകളിൽ നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് ചെടി, കഷ്ടാനുഭവ ചെടിയുടെ പൂക്കളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണ ക്രൂശിത രൂപവും അതേപോലെ മുൾക്കിരീടവും പീഡാനുഭവത്തിന്റെ വിവിധ രൂപങ്ങളുമെല്ലാം ഈ കഷ്ടാനുഭവ ചെടിയുടെ പൂക്കളിൽ കണ്ടു എന്ന് അവര് പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവര് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു നിൽക്കുന്ന, നമ്മുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന കഷ്ടാനുഭവ ചെടിയെ കുറിച്ച്, അതാ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ചിത്രം ഒരിക്കലും ദർശിക്കുവാൻ കാണുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പാശ്ചാത്യ സഭകൾ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിനും ക്രൂശാരോഹണത്തിനുമാണ് ഏറെ പ്രാധാന്യം നൽകുന്നത്. ഇന്ന് ഭാരതത്തിലുള്ള ഈ പാശ്ചാത്യ സഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഭകളും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിനാണ് വളരെ പ്രാധാന്യം നൽകാറുള്ളത്. എന്നാൽ പൗരസ്ത്യ സഭ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വ്യക്തമായ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ മത്തായിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ചിത്രം നിർബന്ധമായി ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴും ക്രിസ്തുവിൽ ഒരിക്കലും മായ്ച്ചു കളയാതെ ചില പാടുകൾ ക്രിസ്തു തന്റെ ശരീരത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് നമുക്കറിയാം. കൈകളിലെയും കാലുകളിലെയും ആണിപ്പാടുകൾ, വിലാപ്പുറത്തുള്ള പാടുകൾ. ഈ ക്രൂശ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രമായി ഉപയോഗിക്കുമ്പോൾ ഈ അതിശ്രേഷ്ഠമായ ചിഹ്നം, ഈ ക്രൂശ്, ഈ ത്യാഗത്തിന്റെ ഈ സിമ്പൽ, അത് വഹിക്കുവാനുള്ള ഒരു വലിയ നിയോഗം കുറേനക്കാരനായ ശീമോന് ലഭിച്ചു. ഈ ക്രൂശ് വഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് നാം പ്രത്യേകമായി ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 1:18 അദ്ദേഹം പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഘോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു എന്നുള്ളതാണ്. ക്രൂശിന്റെ വചനം, ക്രൂശ് എന്ന വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവ ശക്തിയാണ്. എപ്പോഴും നാം ക്രൂശിനെ ധ്യാനിക്കുകയും കുറിച്ചു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ്. ക്രൂശിനെ നിന്ദിച്ചവരും ക്രൂശിനെ ത്യജിച്ചവരും ഒക്കെയുള്ള ഒരു സമൂഹത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെ, നമ്മുടെ ഇപ്പോഴും അങ്ങനെ ക്രൂശിനെ നിന്ദിക്കുകയും ക്രൂശിന്റെ വചനത്തെ ദുഷിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സമൂഹം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ക്രൂശ് എങ്ങനെയാണ് കുറേനക്കാരനായ ശിമോന്റെ ജീവിതത്തെ ഇളക്കി മറിച്ചത്? ക്രൂശിന്റെ വചനം തീർച്ചയായും കുറേനക്കാരനായ ശിമോനെ ഒരു ഭക്തനായ ക്രിസ്തുവിന് വേണ്ടി ഒരു ക്രിസ്തീയ കുടുംബമാക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രൂശിന്റെ വചനം ശരിയായി സ്വാധീനിച്ചു എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് അതാണ്, ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ച് കുറേനക്കാരനായ ശിമോൻ ആരാധനയിൽ കടന്നു വരുന്ന ചിട്ടയായ ആരാധന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കുറേനക്കാരനായ ശിമോൻ. ഒരു കുടുംബത്തെ നിലനിർത്തുന്നത്, കുടുംബത്തെ ശ്രേഷ്ഠതയുള്ളതാക്കുന്നത് ആ കുടുംബത്തിന്റെ ചിട്ടയായ ആരാധനാ രീതിയാണ്. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിന്റെ കാരണം ഭൗതികമായി ഒരുപക്ഷെ എല്ലാ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ ഒരു ചിട്ടയായ ആരാധനാ പാരമ്പര്യമോ ചിട്ടയായ ക്രൈസ്തവ ജീവിതമോ പ്രാർത്ഥനാ ജീവിതമോ നിലനിർത്തുവാൻ പലപ്പോഴും പല കുടുംബങ്ങൾക്കും സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ പണമോ അല്ലെ നമ്മുടെ ഭൗതിക സമൃദ്ധിയോ ഒന്നുമല്ല നമ്മുടെ കുടുംബത്തെ നിലനിർത്തുന്നത്. ഏറെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന പല കുടുംബങ്ങളും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ തകർന്ന തരിപ്പണമായി തീർന്നിട്ടുണ്ട്. കാരണം എന്തെന്ന് നാം അന്വേഷിച്ചാൽ നമുക്കറിയാൻ കഴിയും, ഒരു ചിട്ടയായ പ്രാർത്ഥനാ ജീവിതമോ ആരാധനാ ജീവിതമോ അവരുടെ ജീവിതത്തിൽ തലമുറകൾക്കില്ലാത്തത് കൊണ്ട് നിമിഷ നേരം കൊണ്ട് എന്നേക്കുമായി മാറ്റപ്പെട്ട പല കുടുംബങ്ങളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ പരിചയത്തിൽ കണ്ടേക്കാം. ഒരു കുടുംബനാഥന്റെ ഭക്തി, കുടുംബനാഥയുടെ ഭക്തി, ആ കുഞ്ഞുങ്ങളുടെ ചിട്ടയായ ആത്മീയ ജീവിതം തീർച്ചയായും ഒരു കുടുംബത്തെ തലമുറകളായി നിലനിർത്തുന്ന ഒന്നാണ്. പ്രേണക്കാരന ശിമോൻ തന്റെ ജീവിതത്തിൽ അപ്രകാരം വിജയിച്ച ഒരു വ്യക്തിയാണ്. ക്രൂശിന്റെ വചനം അദ്ദേഹത്തിന് ഭാരമായി തോന്നിയില്ല. ക്രൂശിന്റെ ഭാരം അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു വലിയ ഭാരമായി തോന്നിയില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ വളരെ നിസ്സാരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രൂശ്. ഭൗതികമായ ചില നൊമ്പരങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മളെ വരുത്തുന്നവർക്ക് നാം പറയാറുണ്ട്, അവൻ എനിക്കൊരു കുരിശാണ്, അല്ലെങ്കിൽ അവൾ എനിക്കൊരു കുരിശാണ്. എത്ര നിസ്സാരമായി ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കുരിശ് എന്ന പദപ്രയോഗം നമ്മുടെ വാക്കുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ക്രൂശിനെ ധ്യാനിക്കുകയും ക്രൂശിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ചിലപ്പോഴെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് നിസ്സാരമായി ഈ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്സാരമായി കാണാനുള്ള ഒരു പദമാണോ ഈ ക്രൂശ്? നമ്മുടെ ആരാധനയിൽ ഏറ്റവും മുൻപിൽ എല്ലാ പ്രദക്ഷിണങ്ങളിലും നമ്മൾ ഏറ്റവും മുൻപിൽ കൊണ്ടുപോകുന്നത് കർത്താവിന്റെ ജയമുള്ള കുരിശാണ്. അതിന്റെ പിന്നിലാണ് നമ്മൾ അണിനിരക്കുന്നത്. നമ്മുടെ ഏത് പ്രദക്ഷിണമാണെങ്കിലും ഏത് ശുശ്രൂഷകളാണെങ്കിലും ഏറ്റവും മുൻപിൽ നാം കുരിശ് മുൻപേ പോയി അതിന്റെ പിൻപിൽ വരിവരിയായി അണിനിരന്ന് ചിട്ടയായിട്ടാണ് നമ്മുടെ എല്ലാ ആരാധനകളും നമ്മൾ നടത്താറുള്ളത് എന്ന് പ്രത്യേകം നാം ചിന്തിക്കണം. കുറേനക്കാരനായ ശിമോന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യേകത, അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഏറെ ത്യാഗമനുഭവിച്ച് ജീവിച്ച് മരിച്ച ഭക്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധനയിലും സഭയുടെ കൂടാശകളിലും പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും എല്ലാം ഒരു ചിട്ടയായ ആരാധനാ രീതി നമുക്കുണ്ടാവണം. സഭ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. അത് ക്രമമായും ചിട്ടയായും അപ്രകാരം ആരാധനയിലും പ്രാർത്ഥനകളിലും സംബന്ധിക്കുന്ന ഒരു കുടുംബവും നശിച്ചു പോകില്ല എന്ന് പ്രത്യേകമായി തിരിച്ചറിയണം. രണ്ടാമതായി കുറേനക്കാരനായ ശിമോനെ കുറിച്ച് നാം പഠിക്കുന്നത്, കുറേനക്കാരനായ ശിമോൻ തലമുറകൾക്ക് അനുഗ്രഹമായി ജീവിച്ച ഒരു പിതാവാണ്. തന്റെ തലമുറകൾക്ക് അനുഗ്രഹമായി ജീവിച്ച ഒരു വ്യക്തിത്വമാണ് കുറേനക്കാരനായ ശിമോൻ. പരിശുദ്ധനായ പൗലോസ് ലീഹ കുറേനക്കാരനായ ശിമോന്റെ ഭാര്യയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കുറേനക്കാരനായ ശിമോന്റെ ഭാര്യ പരിശുദ്ധനായ പൗലോസ് ലീഹായ്ക്ക് അമ്മയെപ്പോലെ ആയിരുന്നു. റോമാലേഖനം 16:13 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യും. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് എനിക്കും അമ്മയായ അവന്റെ അമ്മ. പൗലോസ് ലീഹ അമ്മയെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഈ ശിമോന്റെ ഭാര്യ എത്രമാത്രം വിശുദ്ധിയോടും ഭക്തിയോടും കൂടി ജീവിച്ച ഒരു മാന്യ സ്ത്രീയാണ്. ഒരു കുടുംബത്തിന്റെ നാഥ, ഒരു ശുദ്ധയായ പ്രാർത്ഥനാ ജീവിതം. നമുക്കറിയാം എല്ലാ മതങ്ങളിലും സ്ത്രീകളുടെ ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുടുംബത്തിലെ അമ്മയുടെ ഭക്തി ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏറെ ഓർക്കാനുള്ളത് നമ്മുടെ പിതാവിന്റെ ഭക്തിയേക്കാൾ കുറെ കൂടി അമ്മയുടെ ഭക്തി, അമ്മയുടെ സമർപ്പണ ജീവിതം. പല പരിശുദ്ധന്മാരും ഓർപ്പിച്ചിട്ടുണ്ട് അവരുടെ അമ്മമാരുടെ ഭക്തിയും സമർപ്പണ ജീവിതവും അവരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ മക്കളുടെ ജീവിതത്തിൽ അല്ലെ കുടുംബത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് അമ്മയുടെ ഭക്തി എന്ന് പറയുന്നത്. പിതാവിന്റെ ഭക്തി നാം ഇവിടെ കണ്ടു, ക്രിസ്തുവിന്റെ ക്രൂശ് വഹിച്ച ഒരു പിതാവിന്റെ ജീവിതം. ആ ക്രൂശിന്റെ വചനം തന്റെ കുടുംബങ്ങളിൽ പ്രസ്താവിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ഒരു കുടുംബത്തിലെ കുടുംബനാഥന്റെ ഭക്തി, അതാ കുറേനക്കാരനായ ശിമോന്റെ ഭക്തി. ഇവിടെ അമ്മയുടെ ഭക്തിയും നമ്മെ പഠിപ്പിക്കുന്നത് അതാ, അമ്മയുടെ വിശ്വാസ ജീവിതവും. പൗലോസ് ലീഹ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ തിമോത്തിയോസിനോട്, അമ്മയുടെ ഭക്തിയും വല്യമ്മയുടെ ഭക്തിയും. ആ അമ്മയും വല്യമ്മയും ഭക്തി കാണിച്ച അവരുടെ ജീവിതം എത്ര ശ്രേഷ്ഠമായ ആണ് എന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലം മുതലേ തിമോത്തിയോസ് വളർന്നത് വളരെ വിശുദ്ധിയിലും ചിട്ടയായ പ്രാർത്ഥനാ ജീവിതത്തിലുമാണ്. അദ്ദേഹം തിമോത്തിയോസിനെ ശാസിക്കുമ്പോൾ ആ ലേഖനത്തിൽ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മ ഇവിടെ കാണുന്നു തലമുറകൾക്ക് അനുഗ്രഹമായ കുറേനക്കാരനായ ശിമോന്റെ ജീവിതം. തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ തലമുറകൾക്ക് അനുഗ്രഹമായി ജീവിക്കുന്ന ഈ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഏറെ മാതൃകാപരമാണ്. ഇന്ന് നാം ഓർക്കുക, 10-60 വർഷമായി ഈ ദേശത്ത് പല സമയങ്ങളിലായി കടന്നു വന്നവരാണ് ഈ ദേശത്ത് മലയാളികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് നാട്ടിൽ നിന്ന് പകർന്നു തന്നിട്ടുള്ള പ്രാർത്ഥനാ ജീവിതവും ശ്രേഷ്ഠമായ ആരാധനാ ജീവിതവും നമ്മുടെ ജീവിതയാത്രയുടെ ഈ തിക്കിലും തിരക്കിലും അല്ലെ പണത്തിന് വേണ്ടി അല്ലെ ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലെ അതിജീവനത്തിന് വേണ്ടി നാം ഇവിടെ അധ്വാനിച്ചപ്പോൾ നാം നമ്മുടെ തലമുറകളിലേക്ക് മറന്നുപോകാൻ വീണ്ടും പകർന്നു കൊടുക്കുവാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. ആ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള ആത്മീയ പൈതൃകം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ മറന്നുപോയെങ്കിൽ അത് വലിയൊരു പാപമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവർ, വിവിധ ഇടങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാരമ്പര്യമായി നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായി പറയുവാനുള്ളത് നമ്മുടെ സഭയുടെ ഈ ശ്രേഷ്ഠമായ ആരാധനാ പൈതൃകവും ചിട്ടയായ ആത്മീയ അനുഭവങ്ങളുമാണ്. അത് തലമുറകളായി നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഒരു പൈതൃകമാണ്. അത് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കുവാനുള്ള, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കന്മാരായ നമുക്കൊക്കെ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്ക് ഈ കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായി നാം കാണുന്നത് കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രൂശിന്റെ ചുവട്ടിൽ കൂട്ടായ്മ അനുഭവിച്ച ഒരു ശീമോനെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അരികിൽ ആ വലിയ ബഹളത്തിന്റെ അനുഭവത്തിൽ പടയാളികളൊക്കെ നിർബന്ധിച്ച് കർത്താവിന്റെ ക്രൂശ് ഇദ്ദേഹത്തിന്റെ തോളിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ ക്രൂശ് വഹിച്ച് ആ ക്രൂശിനോട് ചേർന്ന് അതൊരു കൂട്ടായ്മയായി അനുഭവിച്ചറിഞ്ഞ് ആ ക്രൂശിന്റെ വചനത്തെ സന്ദേശത്തെ തന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഏകീഭവിക്കുവാൻ വണ്ണം വളരെയധികം പരിശ്രമിച്ച ആഗ്രഹിച്ച ആ ശീമോൻ നമുക്ക് വളരെ മാതൃകാപരമായി നമ്മുടെ മുൻപിലായിരിക്കുന്ന കുറേനക്കാരൻ ആ ശീമോനെ നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം. ജീവിതത്തിന്റെ നൊമ്പരങ്ങളിൽ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ഇന്ന് പലരും തകർന്നു പോകുന്നവരുണ്ട്. ഈ ക്രൂശിന്റെ അനുഭവം സഹിക്കുവാൻ വളരെ പ്രയാസങ്ങളാണ്, വേദനകളാണ്. പക്ഷെ അവയെ അതിനെ ശ്രേഷ്ഠമായി അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച കുറേനക്കാരനായ ശീമോൻ നമുക്ക് ഏറ്റവും മാതൃകയാണ് എന്ന് പ്രത്യേകമായി നാം ചിന്തിക്കണം. നമുക്കറിയാമല്ലോ വിവാഹ കൂടാശയിലും പ്രധാനപ്പെട്ട രണ്ട് ശുശ്രൂഷകളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. മോതിരവാഴ്വിന്റെ ശുശ്രൂഷയും അതുപോലെ കിരീടവാഴ്വിന്റെ ശുശ്രൂഷയും. മോതിരവാഴ്വിന്റെ ശുശ്രൂഷ, കിരീടവാഴ്വിന്റെ ശുശ്രൂഷ, രണ്ട് ശുശ്രൂഷ വളരെ പ്രധാനമാണ്. വിവാഹ കൂടാശ ആവർത്തിക്കുന്ന കൂടാശ അല്ല എന്ന് നമുക്കറിയാം. അത് ജീവിതത്തിൽ ഒരിക്കലായിട്ട് മാത്രമുള്ള കൂടാശയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ആ കൂടാശയുടെ പ്രധാനപ്പെട്ട മർമ്മമായ വലിയ മർമ്മമാണ് അത്, കർത്താവിന്റെ ജയമുള്ള കുരിശ്, അത് മുകളിൽ നിന്ന് ആവഹിച്ച് അല്ലെ ആശീർവദിച്ച് അത് മണവാളന്റെയും മണവാഹിയുടെയും തലമേൽ ആശീർവദിച്ച് അവർക്ക് കുരിച്ച് അവരുടെ കഴുത്തിലേക്ക് അണിഞ്ഞു കൊടുക്കുന്ന മഹത്വമേറിയ കൂടാശയിൽ നമുക്കെ ഭാഗമായിട്ടുണ്ട്. കുടുംബ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി അവരെ കൂട്ടിച്ചേർക്കുന്നത് കർത്താവിന്റെ കുരിശാണ്. അതേപോലെ ബ്രഹ്മചാരി ശുശ്രൂഷയാണ് റമ്പാൻ പട്ടംകൊടയെന്ന് നമുക്കറിയാം. ഈ റമ്പാൻ പട്ടംകൊട ശുശ്രൂഷയിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊള്ളാം, ബ്രഹ്മചാരിയായി ജീവിച്ചുകൊള്ളാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ആദിമസഭയിൽ ഇവിടെ തലമുണ്ടനം ചെയ്ത് അവർക്ക് മസ്നക്ഷയും കൊടുക്കും. അതേപോലെ കറുത്ത കുപ്പായം നാം കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ മരക്കുരിശും അവർക്ക് കൊടുക്കും. ഇതാണ് ആ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്ന ചടങ്ങുകൾ. നാം കണ്ടിട്ടുണ്ട് സമ്പാച്ചന്മാരൊക്കെ വലിയ മരക്കുരിശ് എത്തിക്കൊണ്ട് ഈ പട്ടംകുട ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ഇതൊരു വലിയ സ്ഥാനമാണ്. ബ്രഹ്മചര്യം എന്നത് മഹത്വമേറിയ ഒരു സ്ഥാനമാണ്. പൗരസ്ത്യ സഭയിൽ മേൽപ്പട്ടക്കാരെ വാഴിക്കുമ്പോഴൊക്കെ അവരെ ബ്രഹ്മചാരികളാക്കിയിട്ടാണ് സഭയിൽ എപ്പിസ്കോപ്പമാരാക്കി അല്ലെ മേൽപ്പട്ടക്കാരാക്കി സഭ വാഴിക്കുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യ പ്രകാരം ഒരു ബിഷപ്പ് ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. ബ്രഹ്മചാരിയ ശുശ്രൂഷയിൽ റമ്പാൻ പട്ടംകുട ശുശ്രൂഷയിലും സഭ അവർക്ക് നൽകുന്നത് വലിയ മരക്കുരിശ. വിവാഹ കൂടാശയിൽ കൊടുക്കുന്നതും ഒരു കുരിശാണ്. സ്വർണ്ണക്കുരിശ് വേണമെന്നില്ല, തടിക്കുരിശായാലും മതി. ഒരു കരടിൽ അത് കെട്ടി ആശീർവദിച്ച് മണവാളിനും മണവാട്ടിക്കും കൊടുത്താൽ മതിയാകും. പക്ഷേ സ്വർണം ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്ന് മരക്കുരിശിന്റെ സ്ഥാനത്തൊക്കെ നാം സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശും സ്റ്റീൽ കുരിശും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ക്രിസ്തു മരിച്ചത് മരക്കുരിശിലാണ്. ആ മരക്കുരിശ് നമ്മെ പഠിപ്പിക്കുന്നത് വലിയ അഴവേറിയ തീവ്രമേറിയ വലിയ അനുഭവങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മണവാളനും മണവാട്ടിക്കും സഭ കൊടുക്കുന്നത് ഒരു ദൈവവിളിയാണ്. ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ദൈവവിളിയാണ്. അവർക്ക് കൊടുക്കുന്നത് കുരിശാണ് സഭ കൊടുക്കുന്നത്. ആ കുരിശാണ് അവരെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ചേർക്കുന്നത്. ഒരു മണവാളനും മണവാട്ടിയും തങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി ചേർത്തിരിക്കുന്നത് കുരിശാണ് എന്നുള്ള അഴമേറിയ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ അവരുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ആ കുരിശിന്റെ സാക്ഷ്യം അവർക്ക് കുടുംബമായി സമൂഹത്തിന് നൽകാൻ കഴിയുകയുള്ളൂ. ആ കുരിശിന്റെ സ്നേഹവും ത്യാഗവും ഈ ഭൂമിയിൽ സാക്ഷ്യത്തോടെ കുടുംബമായി അവർക്ക് ജീവിക്കണമെങ്കിൽ ആ കുരിശിന്റെ സാക്ഷ്യം അവർ ശരിക്കും മനസ്സിലാക്കണം. അല്ലെങ്കിൽ യോബിന്റെ ഭാര്യയെ പോലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭർത്താവിനെ പഴിക്കുന്ന അല്ലെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ സ്വയം ഇല്ലാതെയാകുന്ന യോബിന്റെ ഭാര്യയെ പോലെ ആയി പോകും, ലോത്തിന്റെ ഭാര്യയെ പോലെയാകും, ഒരു കുടുംബ ജീവ അല്ലെങ്കിൽ അനന്യാസിന്റെ ഭാര്യയെ പോലും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്നത് കർത്താവിന്റെ കുരിശാണ്. ബ്രഹ്മചാരിയായി ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി ഒരു വലിയ ദൈവവിളിയാണ്. ആ വലിയ ദൈവവിളിയിലേക്ക് ആ വ്യക്തിയെ വിളിച്ചടുപ്പിക്കുന്നത് കർത്താവിന്റെ കാൽവരി ക്രൂശാണ്. അതുകൊണ്ടാണ് റമ്പാച്ചന്മാരായി കുരിശ് എപ്പോഴും കൊണ്ടു നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒരു കറുത്ത ചരടിൽ കെട്ടി അവരുടെ കഴുത്തിൽ അവർ അണിഞ്ഞിരിക്കുന്നത് മരക്കുരിശ്. ഈ ക്രൂശാണ് അവരെ ബ്രഹ്മചര്യ അനുഭവത്തിലേക്ക് അല്ലെ റമ്പാൻ സ്ഥാനത്തേക്ക് അവരെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി സാക്ഷ്യ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിസ്സാരമായി ക്രൂശിനെ നാം തള്ളിക്കളയില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു പ്രതീകമാണ് ഈ ക്രൂശ്. നമ്മൾ ഏറെ ക്രൂശിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഈ ക്രൂശ്, ആ ക്രൂശിന്റെ ചുവട്ടിൽ കൂട്ടായ്മ അനുഭവിച്ച ഈ കുറേനക്കാരനായ ശീമോൻ, ക്രൂശിന്റെ അനുഭവം അത് കുടുംബജീവിതത്തിൽ കടന്നു വരുമ്പോഴും ബ്രഹ്മചര്യ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ ക്രൂശിന്റെ അനുഭവങ്ങളെ ത്യാഗത്തിന്റെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഈ ക്രൂശിന്റെ സാക്ഷ്യം നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരു നിയോഗമാണ്. അത് കുടുംബമാണെങ്കിലും അത് ബ്രഹ്മചര്യമാണെങ്കിലും ആ ദൈവവിളിയെ നമുക്ക് തിരിച്ചറിയാം. ഈ ജീവിതം ഒരു നിയോഗമാണ്. ആ നിയോഗത്തെ സ്ഥിരത വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ പ്രതിസന്ധികൾ അത് പല വിധത്തിൽ നമുക്ക് ചിലപ്പോൾ കടന്നു വന്നിരിക്കും. രോഗങ്ങളായി, ദുരിതങ്ങളായി, ദുഃഖങ്ങളായി, അല്ലെങ്കിൽ ഏകാന്തതയുടെ അനുഭവങ്ങളായി ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നേക്കാം. അതുകൊണ്ട് അവയെ ധൈര്യത്തോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അത് കർത്താവിന്റെ ക്രൂശിന്റെ അനുഭവങ്ങളെ സ്ഥിരത വഹിച്ചുകൊണ്ട് ഒരു സങ്കടവുമില്ലാതെ ആ ജീവിതത്തെ അത് യാഥാർത്ഥ്യ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സാക്ഷ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തും, കുടുംബജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തും, തലമുറകൾക്ക് വലിയ രൂപാന്തരം വരുത്തും. ഈ ക്രൂശ്, ഈ ക്രൂശിന്റെ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ. അത് നമുക്ക് നന്മയുടെ അനുഭവമായി തീരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് കുറേനക്കാരനായ ശീമോൻ അനുഭവിച്ച ശ്രേഷ്ഠമായ കുടുംബജീവിതം, കുറേനക്കാരനായ ശീമോനും ഭാര്യയും കുറേനക്കാരന്റെ മക്കളും തലമുറകളുമൊക്കെ നേടിയെടുത്ത ആ ശ്രേഷ്ഠമായ ക്രൂശിന്റെ വചനത്തിന്റെ അനുഭവം നമുക്കും അതിനെ ശിരസ വഹിക്കുവാൻ തക്കവണ്ണം അത് ക്രിസ്തുവിന് വേണ്ടി ത്യാഗമനുഭവിക്കുന്ന അനുഭവത്തിലേക്ക്, ചിട്ടയായ ആരാധനാ പാരമ്പര്യമുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ ആയി തീരട്ടെ. അതേപോലെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ, നമ്മൾ ആയിരിക്കുന്ന കുടുംബജീവിതത്തിൽ, ഇടവക ശുശ്രൂഷകളിൽ എവിടെയായിരുന്നാലും ഈ ക്രൂശിന്റെ വചനം നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ശാന്തമായ ജീവിത ചിട്ടകളിലൂടെയൊക്കെ നമുക്ക് ഈ ക്രൂശിന്റെ വചനം മറ്റുള്ളവരിലേക്ക് നൽകുവാനായിട്ട് സാധിക്കും. പണ്ട് പഴയ മനുഷ്യർക്കൊക്കെ അറിയാമല്ലോ, കേരളത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ ക്രിസ്ത്യാനികളെ വളരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. വലിയ സ്ഥാനം ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ അവരുടെ അടുത്ത് ജീവിക്കുന്നത് അവർക്ക് വലിയ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ കാണുമ്പോൾ മനുഷ്യർ മൂക്കുപൊത്തി ഓടിപ്പോകുകയാണ്. ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധ മൂറോൻ കൂദാശയെ നമുക്കറിയാം, വിശുദ്ധ മാമോദീസായി നമ്മയൊക്കെ പുരട്ടുന്നതാണ്, ജന്മന നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ ഒരു മണമുണ്ട്, അത് വിശുദ്ധ മൂറോന്റെ മണം, ആ ശ്രേഷ്ഠമായ മണം ലഭിച്ചവരാണ് നമ്മളൊക്കെ. ആദരവിനും ഹൗവയ്ക്കുമൊക്കെ ഈ മണമുണ്ടായിരുന്നു, ശ്രേഷ്ഠമായ മണം. അതുകൊണ്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വന്യമൃഗങ്ങൾ പോലും ആദവും ഹൗവയുമായി എപ്പോഴും രവിച്ചിരുന്നു. വലിയ സ്നേഹമായിരുന്നു ആദവിനോടും ഹൗവയോടുമൊക്കെ, കടുവയ്ക്കും പുലിക്കും സിംഹത്തിനുമൊക്കെ. എപ്പോഴോടെ അടുത്ത് കടന്നു ചെന്നിരുന്നു. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആദവിനെ ഹൗവയും അവർ പേടിക്കുകയാ. ആ സുഗന്ധം ദുർഗന്ധമായി മാറുകയാ, അവരുടെ സുഗന്ധം ദുർഗന്ധമായി മാറുകയാ, പേടിച്ചോടുകയാ. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൽ നടക്കുന്ന നമ്മൾ പല വാർത്തകളിൽ കേൾക്കുന്നുണ്ട്, മൃഗം പക്ഷികളൊക്കെ അലഞ്ഞു തിരിയുന്ന നായകൾ മനുഷ്യനെ കടിക്കുന്നു. ഈ കടിച്ച് മനുഷ്യൻ മുറിവേൽക്കുന്നു. മനുഷ്യന് ഭയമാണ്, ഇന്ന് മൃഗങ്ങൾക്ക് ഭയമാണ്. ഒരു കാലത്ത് മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ചേർന്ന് വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന് മൃഗങ്ങൾക്ക് ഭയമാണ്, മനുഷ്യർക്ക് ഭയമാണ്. ഇന്ന് ക്രൈസ്തവന്റെ അടുത്തൂടെ കടന്നു പോകുന്നവരൊക്കെ മൂക്കുപൊത്തിയാണ് കടന്നു പോകുന്നെന്ന് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമുക്ക് ശ്രേഷ്ഠമായൊരു സുഗന്ധം വിശുദ്ധ മാമോദിസായി ലഭിച്ചതാണ് മൂറോന്റെ മണം. ആ മണം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവർ, ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് ഈ ക്രൂശിന്റെ വചനത്തെ തിരിച്ചറിയാം. ഈ ക്രൂശിന്റെ വചനം പുരേനക്കാരനായ ശീമോൻ അനുഗ്രഹമായി, കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതവും ക്രൂശിന്റെ സാക്ഷികളായി ലോകത്തിന് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വിവിധങ്ങളായ ഇടങ്ങളിൽ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവിന്റെ കാൽവരി ക്രൂശ് നമുക്ക് അഭയമായി കോട്ടയായി തീരട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അവസരം തന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിന്റെ ക്രൂശ് നമുക്ക് അഭയമായിരിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം. കനിവിന്റെ ശബ്ദത്തിലൂടെ പ്രിയപ്പെട്ട കുര്യാക്കോസിൽ നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു പ്രത്യേക കമ്പിയിലൂടെ വീട്ടിയെടുക്കുന്ന ഒരു നാദവീതി പോലെയാണ്. അതെനിക്ക് ഞാനും രാജശേഷനുമൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സെമിനാറിൽ പഠിച്ചവരാണ്. അത് മാത്രമല്ല, സ്നേഹ സന്ദേശം എന്ന സഞ്ചാര സുവിശേഷ പദ്ധതിയിൽ ഏറെക്കാലം അനേക മനുഷ്യ ഹൃദയങ്ങളെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു ശബ്ദം. ആ ശബ്ദത്തിലൂടെ കടന്നു വന്നതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ചില കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു വലിയ ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കേൾക്കുവാനിടയായി. സമവീക്ഷണ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും എന്നാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 15:21 രേഖപ്പെടുത്തിയതുമായ അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ കുരിശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രധാനമായി രണ്ട് ചിന്തകൾ വളരെ ഭംഗിയായി പങ്കുവെക്കുകയും ആ ചിന്തകളെക്കാൾ ഉപരി ഏറ്റവും ഒടുവിൽ ഒരു ഉപസംഹാരമായി പറഞ്ഞത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സുഗന്ധം അത് പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിലൂടെയും നേടിയെടുക്കുവാൻ നമ്മൾ മറന്നുപോകരുതെന്നുള്ള ഒരു ആഹ്വാനവും പ്രിയപ്പെട്ട അച്ഛൻ നൽകി. ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ചവനായ ശീമോനെ കുറിച്ചും മക്കൾക്ക് മാതൃകയുള്ളവനായി ആത്മീയ പൈതൃകം വളരെ ഭംഗിയായി അവതരിപ്പിച്ച ഒരു അപ്പൻ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ മുമ്പിൽ ശീമോനെ അവതരിപ്പിക്കുകയാണ്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ഒക്കെ അറിയാം അദ്ദേഹം ആരാണെന്ന്. ഗ്രേറ്റർ ലോസ് ആഞ്ചലസ് ബില്ലി ഗ്രഹാം ക്രൂസൈഡ് എന്നൊരു സംഭവം 2004 അരങ്ങേറിയപ്പോൾ 300,000 പേർ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ എന്ന് അവിടെ തടിച്ചുകൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന പ്രസംഗം ഈ വിഷയമായിരുന്നു. കുറേനക്കാരനായ ശീമോൻ ക്രിസ്തുവിന്റെ കുരിശ് തെരഞ്ഞെടുക്കുവാനുള്ള കാരണം ആ കുരിശിന്റെ മാഹാത്മ്യം. 14,000 പേർ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് മറ്റു മാർഗം ഉപേക്ഷിച്ചു വന്നു എന്ന് അറിയപ്പെടുന്ന ഒരു ലേഖനവും ഒരു പുസ്തകവും ഞാൻ മുമ്പ് വായിച്ചത് ഓർക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്ന ഹെൻറി ദ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ രചനയിൽ ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂടെ നടന്നവർക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യം അപരിചിതനായ മനുഷ്യന് സാധ്യമായി എന്നൊരു തലക്കെട്ടിലൂടെയാണ്. കൂടെ നടന്നവർ ആരെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരും അവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ ജനാവലി ക്രിസ്തുവിനെ എപ്പോഴും പിൻപറ്റുമ്പോൾ ക്രിസ്തുവിന്റെ സന്തോഷ നിമിഷങ്ങളിലൊക്കെ അവർ പങ്കാളികളായിരുന്നു. എന്നാൽ സങ്കടം വന്ന നിമിഷങ്ങളിൽ അകലം വിട്ട് നടക്കുന്ന മനുഷ്യരായിട്ട് ശിഷ്യഗണത്തെ കാണുകയും ഒരു ശിഷ്യൻ ഇത് സഹിക്കാൻ പാടില്ലാത്ത വണ്ണം ക്രിസ്തുഞാന്ന് ചത്തതായി നമ്മൾ വായിക്കുമ്പോൾ ഗ്രിഗറി ദ ഗ്രേറ്റ് അദ്ദേഹം പറയുന്നത് കൂടെ നടന്നവർക്കും സന്തോഷം അനുഭവിച്ചവർക്കും സാധിക്കാതെ പോയൊരു കാര്യം വയലിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചു എന്നുള്ളത് ആ മനുഷ്യന്റെ ഉള്ളിലെ കനിവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. ഇന്നീ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് നശിച്ചു പോയതും ഈ കനിവ് തന്നെയാണ്. നന്മ നശിച്ചു പോകുന്ന, കനിവ് നശിച്ചു പോകുന്ന മനുഷ്യരുടെ സമൂഹം. അവിടെ കനിവിന്റെ ഉദാഹരണമായി ഈ കുറേനക്കാരനായ ശീമോൻ അവതരിപ്പിക്കപ്പെടുന്നു. അത് മക്കൾക്ക് പൈതൃകമായി തീർന്നു എന്ന് പ്രത്യേകിച്ച് അച്ഛൻ അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് എന്റെ മനസ്സിൽ കടന്നു വന്നൊരു കൊച്ചു ചിന്ത, കുരിശിന്റെ സൗന്ദര്യവും ഭാരവും നോക്കാതെയാണ് ശീമോൻ അത് സ്വയം വഹിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ട അച്ഛൻ കുദാശകളിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു കുരിശിനെ കുറിച്ച് പറഞ്ഞു, റമ്പാൻ പദവിയിലെ കുരിശിനെ കുറിച്ച് പറഞ്ഞു, വൈദികർ അണിയുന്ന കുരിശിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ കുരിശ് നമ്മൾ എപ്പോഴും എടുക്കുന്നതിന് മുമ്പ് അത് നോക്കും. അതിന്റെ ഭാരം, അതിന്റെ തിളക്കം, അതിന്റെ സൗന്ദര്യം, അതിനകത്ത് എന്തൊക്കെ കല്ലുകൾ വെക്കാൻ സാധിക്കും, അതിന്റെ നിറം കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആ കുരിശിനെ നമ്മളുടേതാക്കി തീർക്കുന്നതോടൊപ്പം നമ്മളും അതിലൂടെ പ്രൊജക്ട് ചെയ്യപ്പെടുവാൻ ഇഷ്ടപ്പെടുമ്പോൾ ശീമോൻ ആഗ്രഹിച്ചത് അതിന്റെ ഭാരമോ സൗന്ദര്യമോ ഒന്നുമല്ല, അതെന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതും ആരാണ് ഈ കുരിശ് വഹിച്ചതെന്നും പൂർണ്ണമായി ബോധ്യം മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ നിർബന്ധത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ ശീമോന് ഇടയായി. മൂന്നാമത് ഒരു സാമൂഹിക പശ്ചാത്തലമാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് കുരിശിൽ തറയ്ക്കുക എന്നുള്ളത്. അങ്ങനെ കുരിശ് വഹിക്കപ്പെടുകയോ പുരുഷൻ ചുമന്നുകൊണ്ട് പോവുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ സമൂഹം ആ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലോ ഒക്കെ തലവെട്ടുന്ന ചില ശിക്ഷാ നടപടികളുണ്ട്. കൈകൾ അവയവങ്ങൾ വെട്ടിക്കളയുന്ന ശിക്ഷാ നടപടികളുണ്ട്. അത് കാണുവാൻ ധാരാളം പേർക്ക് തടിച്ചുകൂടാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ ഒരു ഭീകര മുഖം മനുഷ്യന്റെയൊക്കെ മുമ്പിൽ കാണും. സൗദി അറേബ്യയിൽ ഞാൻ ഒരിക്കൽ പോയ സമയത്തും ഇങ്ങനെ തലവെട്ടുന്ന സ്ഥലം പോയി കാണുകയുണ്ടായി. പക്ഷെ അവിടെ ചെന്നപ്പോ തന്നെ അന്ന് അവിടെ തലവെട്ടലൊന്നും ഞാൻ കണ്ടില്ലെങ്കിലും ഒരു ഭീകര മുഖം അന്നും ഇന്നും എന്റെ മനസ്സിൽ വിശ്വാസം ഓർക്കുമ്പോൾ, അങ്ങനെ ഭീകരമായ അല്ലെങ്കിൽ ഭീവത്സമായ ഒരു മുഖത്തോടുകൂടി കുരിശിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടെ ഇതിനെ സ്വീകരിച്ചു കൊണ്ട് പോകണമെങ്കിൽ സമൂഹത്തിലെ നിന്നയെ അഭിമാനമായി എല്ലാവരും വിജയിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ സ്വയം മണ്ടനായി തീരുന്ന ഒരു വ്യക്തിത്വം കൂടി ഈ ശീമോനിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ ശ്രേഷ്ഠമായ വാക്യങ്ങൾ പകർത്തപ്പെടുവാനും ഹൃദയത്തിൽ അല്പം ഇടം അതിന് സ്ഥാപിക്കപ്പെടുവാനും ഇടയാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ സംഗീതവും അതിനേക്കാൾ ഉപരിയുള്ള ജീവിതവും അതിനേക്കാൾ ഉപരിയുള്ള വചനഘോഷണവും തുടർന്നും സഭയ്ക്കും ശുശ്രൂഷകൾക്കും മുഖാന്തരമായി തീരട്ടെ. അനേക ഹൃദയങ്ങൾക്ക് കനിവിന്റെ അവതാരമായി പ്രിയപ്പെട്ട അച്ഛൻ വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും, പ്രത്യേകിച്ച് അമേരിക്കൻ പര്യടനത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം തിരക്കിനിടയിലും പ്രത്യേകിച്ച് യാത്രയുടെ ഇടയിൽ പോലും അച്ഛൻ സമയം കണ്ടെത്തി എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. അച്ഛന്റെ ശുശ്രൂഷയ്ക്കെല്ലാം നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിട്ടുള്ളത് ഇപ്പൊ വായിക്കുന്നത് ഒരു 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഓപ്പൺ ഹാർട്ട് സർജറിയാണ് നാളെ. മാത്യു അബ്രഹാം കുഞ്ഞിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതിന്റെ സർജറി അനുഗ്രഹമാകുവാനും സർജറി കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേ എന്ന് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം എ എബ്രഹാം, റവറൻഡ് ഫായർ റോയ് മാത്യു കോർബിസ്കോപ്പ, മീത കുര്യൻ ഉമ്മൻ ആൻഡ് ഫാറാമ കുര്യൻ, ഹേൽസ്രീ ജോൺ, സോഫിയ, ബാലി, വിനോ, ശാലിനി ജോർജ്, അച്ഛമ്മ മാത്യു,
സിൻസി, അതുപോലെ തന്നെ ആലിസ്, അതുപോലെ തന്നെ ഓമന, ജോസക്കറായ, ശോശാമ വർഗീസ്, നഥാനിയൻ, സ്റ്റീവൻ, മറ്റ് ആരെങ്കിലും രോഗികളായിട്ട് പേര് നൽകിയിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടോ? മാമനച്ചൻ ആരെല്ലാം പേരുകളുണ്ടോ?
ഇല്ല
ഇല്ല. ഇപ്പോഴ ഈ രോഗികളെ അവർക്ക് പ്രാർത്ഥിക്കും. ഡോക്ടർ ബി സി വർഗീസിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് നേരം നൽകുന്നതായിരിക്കും. ഒരു പാട്ട് നമ്മുടെ ഗീതത്തിന്റെ നാല് ലൈൻ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും.
ले मार चुबारी से निन्ने काकमे पुण्याई मांगे गयाने कनुए ने काकमे वंजे अगे
ക്രിസ്തുശേഷം ഞങ്ങളെ അളവുകൂടെ ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന് അവിടുത്തെ തിരുവചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നതിനും അത് കേൾക്കുന്നതിനും നിന്നെ അവസരത്തിനായിട്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കേട്ടിരിക്കുന്നതായ വചനങ്ങൾക്ക് വേണ്ടി അത് ഉരുവിട്ട ദാസിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടുതലായിരിക്കുള്ള നന്മകളെ കൊണ്ടും നിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ടും ആ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നതിന്റെ മക്കളെ ഓർക്കുന്നു. പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ, രാജേഷ് അച്ഛൻ, ക്രിയക്കോസ് അച്ഛൻ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ ശുശ്രൂഷകളിൽ എന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. പിന്നെ ഓർക്കുവാനായിട്ട് നൽകപ്പെട്ട പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകമായിട്ട് കർത്താവേ നാളെ നടക്കുവാൻ സർജറി നടക്കുവാൻ ഇരിക്കുന്ന ആ കൊച്ചു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി ദൈവമേ അവിടുന്ന് തന്നെ കൂടെ ഇരുത്തി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ നൽകുന്നവനായ നീ ദൈവമേ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ കഴിവ് പ്രയോഗിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളോടുകൂടി അവിടെ ഇരിക്കണമേ. മാതാപിതാക്കളെ ഓർക്കുന്നു. ആരെങ്കിലും ആയെങ്കിലും അവിടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കരുണയിൽ കാത്തുകൊള്ളണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ എളിയവൻ വില വിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല സംഘടനകളിൽ നിന്നും അവനവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീൻ. നിസ്സങ്കീർത്തനക്കാരനെ പോലെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് അവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. വിഷമത്തിലും രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലും രോഗത്തിലും കടന്നു പോകുന്നവരെ ഓർക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ അദൃശ്യമായ കരങ്ങൾ നീട്ടി അവരെ കാത്തുകൊള്ളണമേ. ആണിപ്പോഴുള്ള കരങ്ങൾ തൊട്ടവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഗ്രൂപ്പിലേക്ക് വന്നവരും ശ്രദ്ധിക്കുന്നവരെ എല്ലാവരെയും ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് അവരുടെ കരുണയിലെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളെ നയിക്കുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകളെ ഓർക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടവകളെ ഓർക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസികളായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ ആവശ്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ ആവശ്യവും കൂടെ ഇത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തിന് ഒരിക്കൽ കൂടി തന്നെ സ്തുതിക്കുന്നു. മാനവ മാത്രം അങ്ങേക്ക് തന്നെ വലിയ രക്ഷപേക്ഷയോടെ ചേർക്കണമേ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും ഇതിൽ സംബന്ധിച്ചവരോടുകൂടിയും ഇതിൽ നേതൃത്വം കൊടുക്കുന്നവരോടുകൂടിയും ദൂരചാരിയുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ രോഗികളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും അനേകം ഉണ്ടായിരിക്കുമാറാകണമേ.
അന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ധന്യമാർന്ന ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ക്രിയാകോശങ്ങളുള്ള സ്നേഹം അറിയിക്കുന്നു. തുടർന്നും ജനനിരീകരൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛന്റെ നല്ല വാക്കുകളും സാന്നിധ്യവും ഈ പ്രാർത്ഥനയിൽ കാണലുണ്ടാകണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയ ഡോക്ടർ വി സി വർക്കിസിസ്റ്റൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, മറ്റേതെങ്കിലും വൈദികരെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവരോടെല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പേരോർത്തവർക്കൊക്കെ സ്വർഗത്തിൽ ദൈവം ആശ്വാസം നൽകട്ടെ. ബൈബിൾ വായിച്ച സഹോദരി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജോലപ്പെട്ട പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഞാൻ നേരത്തെ ഓർമ്മിച്ചതുപോലെ പെന്തിക്കോസ്തി മുതൽ, സോറി, സ്വർഗാരോഹണ പെരുന്നാൾ മുതൽ പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പൊന്നും സഭ ഈ ദിവസങ്ങളിൽ നൽകിയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ആ കാത്തിരിപ്പിന്റേതായ ഒരു ഒരുക്കവും താല്പര്യവും പ്രതീക്ഷയും ആ ഒരു വിശുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നോമ്പില്ലെങ്കിൽ പോലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന നിമിഷങ്ങളായിട്ടാണ് ഈ ദിനങ്ങളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പ്രത്യേകമായി എല്ലാവരും ദൈവകൃപകൾക്കായി കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ രോഗികളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. കൂടുതൽ ആത്മീയ നൽകരങ്ങൾ വിവരങ്ങൾ ലഭിക്കത്തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാനും വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനൊക്കെ ഈ കൂട്ടായ്മയൊക്കെ മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏവരും ദൈവം പുരൻ വാഴ്ച അനുഗ്രഹിക്കുവാറാകണമേ.